നമസ്കാരം സുഹൃത്തേ. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
ദൈവവചനം, അത് തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമുള്ളതാണ്. മനുഷ്യവർഗത്തിനായി ദൈവം നൽകിയ അമൂല്യ സമ്പത്താണിത്. ജീവനും ഭക്തിക്കും വേണ്ടി സൃഷ്ടിതാവായ ദൈവം നൽകിയ ഈ അമൂല്യ നിക്ഷേപത്തിൽ നിന്നും ആത്മീയ ചൈതന്യം നേടുവാൻ ശ്രവിക്കൂ ജീവസന്ദേശം.
ലേവ്യ പുസ്തകം 10 അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം നാം പഠിക്കുവാൻ ആരംഭിച്ചത്. അഹരോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും അന്യാഗ്നി കത്തിച്ചതിനാൽ ദൈവം അവരെ ശിക്ഷിച്ചത്. വെറുതെ അടിക്കുകയായിരുന്നില്ല, മരണശിക്ഷ നൽകിയതിനെക്കുറിച്ച് നാം കാണുകയുണ്ടായി. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. ദൈവം പറഞ്ഞിരിക്കുന്ന രീതിയിൽ, പറഞ്ഞിരിക്കുന്ന സമയത്ത്, പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് അല്ലാതെ ചെയ്യുന്ന കാര്യങ്ങളെ ദൈവം ശിക്ഷിക്കും എന്ന് നാം കാണുകയുണ്ടായി. ഇന്ന് 10 അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളാണ് നാം നോക്കുവാൻ പോകുന്നത്. ഞാൻ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അപ്പോൾ മോശ, എന്നോട് അടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും, സർവ്വജനത്തിൻ്റെയും മുമ്പാകെ ഞാൻ മഹത്വപ്പെടും എന്ന് യഹോവ അരുളി ചെയ്തത് ഇതുതന്നെ എന്ന് അഹരോനോട് പറഞ്ഞു. അഹരോനോ മിണ്ടാതിരുന്നു. പിന്നെ മോശ അഹറോന്റെ ഇളയപ്പൻ ഉസിയേലിന്റെ പുത്രന്മാരായ മിശായേലിനെയും എൽസാഫാനെയും വിളിച്ച് അവരോട്, നിങ്ങൾ അടുത്ത് ചെന്ന് നിങ്ങളുടെ സഹോദരന്മാരെ വിശുദ്ധ മന്ദിരത്തിന്റെ മുൻപിൽ നിന്ന് പാളയത്തിന് പുറത്ത് കൊണ്ടുപോകുവീൻ എന്ന് പറഞ്ഞു. മോശ പറഞ്ഞതുപോലെ അവർ അടുത്ത് ചെന്ന് അവരെ അവരുടെ അങ്കികളോടുകൂടെ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി. അതെ, ഇവിടെ നാദാബിനോടും അബീഹുവിനോടും ചെയ്തതിനെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. ഈ സംഭവ വിവരം ഇസ്രായേലിൽ പരന്നപ്പോൾ ജനം സമാഗമന കൂടാരത്തിനടുക്കൽ ഈ യുവാക്കന്മാരുടെ മൃതശരീരം കാണുവാൻ കൂടി വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ. ന്യായവിധിയുടെ വിശദീകരണത്തിനായി മോശ യഹോവയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. യഹോവയുടെ അടുക്കുന്ന പുരോഹിതന്മാരും യഹോവ അവർക്ക് ഹാനി വരുത്താതിരിക്കേണ്ടതിന് തങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന്. പുറപ്പാട് ദിവസം 19 അധ്യായത്തിൻ്റെ 22 വാക്യമാണ് ഞാൻ വായിച്ചത്. ദൈവത്തോട് പ്രത്യേകം അടുത്തു വരുന്നവർ ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ചും നീതിയെക്കുറിച്ചും പ്രത്യേകമായി ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ 3 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൽ കാണുന്നത്, ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ ന്യായം വിധിച്ചതുപോലെ ഇക്കാലത്ത് താൻ വിശുദ്ധനായ ദൈവമാണെന്ന് ലോകം അറിയേണ്ടതിന് തൻ്റെ വിശുദ്ധന്മാരെയും ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നാം മറക്കരുത്. അഹരോന്റെ മനോഭാവവും പ്രവർത്തനവും ശ്രദ്ധേയമാണ്. അവൻ നിശബ്ദത പാലിക്കുന്നു. നിരാശയുടെ നിലവിളിയോ ദുഃഖമോ ദൈവത്തോട് ശത്രുതാ മനോഭാവമോ ഇല്ല. ദൈവഹിതത്തിന് തകർന്ന ഹൃദയത്തോടെ അവൻ തന്നെ തന്നെ കീഴ്പ്പെടുത്തുന്നു. അവൻ്റെ ദുഃഖം വളരെ അഗാധമായിരുന്നിരിക്കാം. എന്നാൽ ദൈവത്തിൻ്റെ സർവവല്ലഭത്വത്തിനെതിരെ യാതൊന്നും പറയുവാൻ അവന് കഴിയുകയില്ല. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക, എന്നോടടുക്കുന്നവരിൽ ഞാൻ ശുദ്ധീകരിക്കപ്പെടും. മരിച്ചവരുടെ ബന്ധത്തിൽപ്പെട്ട രണ്ട് പുരോഹിതന്മാരെ മോശ വിളിക്കുകയും വിശുദ്ധ മന്ദിരത്തിൽ നിന്നും മൃതശരീരങ്ങൾ നീക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ജനമെല്ലാം നോക്കിക്കൊണ്ടിരിക്കെ അവരെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി. എത്ര വലിയൊരു പാഠമല്ലേ! ഞെട്ടിപ്പിക്കുന്നതായ സംഭവം. നാം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ന് നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതത്രയും ഗൗരവമായി തോന്നിയെന്ന് വരില്ല. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്നൊന്ന് ചിന്തിക്കൂ. അവരുടെ ആ സമൂഹത്തിൻ്റെ നേതാക്കന്മാർ അവരുടെ മുൻപിൽ മരിച്ചു വീണു. അവർ ഈ മനുഷ്യരിൽ വളരെ പ്രതീക്ഷകൾ ഉള്ളവരായിരുന്നു. എന്നാൽ എത്ര വലിയൊരു പാഠം അവരുടെ ജീവിതത്തിൽ നിന്നും ദൈവം ഈ ജനത്തെ പഠിപ്പിക്കുന്നു. 6-7 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, പിന്നെ മോശ അഹരോനോടും അവൻ്റെ പുത്രന്മാരായ എലയാസാരോടും ഈഥാമാരോടും, നിങ്ങൾ മരിക്കാതെയും സർവ്വസഭയുടെയും മേൽ കോപം വരാതെയും ഇരിപ്പാൻ നിങ്ങളുടെ തലമുടി പിച്ചിപ്പറിക്കരുത്, നിങ്ങളുടെ വസ്ത്രം കീറുകയും വരുത്. നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽ ഗൃഹമൊക്കെയും യഹോവ ദഹിപ്പിച്ച ദഹനം നിമിത്തം കരയട്ടെ. നിങ്ങളോ മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ടു പുറത്തു പോകരുത്. അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവർ മോശയുടെ വചനം പോലെ തന്നെ ചെയ്തു. അഹരോനും അവൻ്റെ ശേഷിച്ച 2 പുത്രന്മാർക്കും ചില നിബന്ധനകൾ വെച്ചു. അവർ പുറമെ നിലവിളിക്കുവാൻ പാടില്ലായിരുന്നു. അതിന് 2 വിധമായ കാരണങ്ങളാണ് ഉള്ളത്. 1-ാമത്തെ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യഹോവയുടെ അഭിഷേക തൈലം നിങ്ങളുടെ മേലിരിക്കുന്നുവല്ലോ എന്നുള്ളതാണ് ആ കാര്യം. ദൈവം മുൻപാകെ ജനത്തെ പ്രതിനിധീകരിപ്പാൻ വേർതിരിക്കപ്പെട്ടവരാണ് അവർ. അവർ ജനത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളുമായിരുന്നു. ജനത്തിന്മേൽ ദൈവത്തിൻ്റെ കോപവും ക്രോധവും മരണമാകുന്ന ന്യായവിധിയും വരാതിരിക്കേണ്ടതിന് മനുഷ്യനും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ശുശ്രൂഷ തുടരണമായിരുന്നു. അവർ പുറമേ ദുഃഖം പ്രകടിപ്പിക്കരുത്. ഇത് പറയുവാനുള്ള 2-ാമത്തെ കാരണം, അങ്ങനെ ചെയ്താൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം ന്യായം വിധിക്കുന്ന പ്രവർത്തനത്തിൽ അവർ ദുഃഖിതരാണെന്നാണ് അർത്ഥമാകുന്നത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ തെറ്റായി കാണിക്കും. ഒരു വലിയ പാഠമാണല്ലേ. ദുഃഖഹൃദയത്തോടെ അവർ തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് പോയിരിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതത്രേ. അവർ ദൈവത്തെയാണ് സേവിക്കുന്നത്. അവനോട് ശത്രുതാ മനോഭാവത്തിൻ്റെ യാതൊരു തെളിവും കാണുവാനിടയാകരുത്. അത് ആർക്കും അങ്ങനെ തോന്നരുത്. ഞാൻ ദൈവത്തിൻ്റെ ആ പ്രവർത്തനത്തിൽ ദുഃഖിച്ചാൽ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്തിന് ദൈവമേ നീ ഇങ്ങനെ ചെയ്തു എന്ന് ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു മനോഭാവമാണ് മനുഷ്യർക്ക് തോന്നാറുള്ളത്. അത് ആർക്കും തോന്നുവാൻ എൻ്റെ പ്രതികരണം കൊണ്ട് ഇടയാകരുത്. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്, യഹോവ അഹരോനോട് അരുളി ചെയ്തത്, നീയും നിന്റെ പുത്രന്മാരും മരിച്ചു പോകാതിരിക്കേണ്ടതിന് സമാഗമന കൂടാരത്തിൽ കടക്കുമ്പോൾ വീഞ്ഞും മദ്യവും കുടിക്കരുത്. ഇത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നാദാബും അബിഹുവും ലഹരി പദാർത്ഥത്തിൻ്റെ സ്വാധീനത്തിൽ പ്രവർത്തിച്ചു എന്നീ നിർദ്ദേശത്തിൽ നിന്ന് ചിന്തിക്കാവുന്നതാണ്. ലഹരിയുടെയും മദ്യത്തിൻ്റെയും ദുരുപയോഗത്തിൻ്റെ തിരുവചനത്തിലെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. പുരോഹിതൻ തെളിഞ്ഞതും സന്തുലനവും സ്ഥിരതയുള്ളതുമായ മനസ്സോടെ വേണം ദൈവത്തെ സേവിക്കുവാൻ. മദ്യത്തിൻ്റെ ലഹരിയിൽ ദൈവത്തെ ശുശ്രൂഷിക്കണമെന്ന് ദൈവം പുരോഹിതനെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല, യാതൊരു വ്യക്തിയെക്കുറിച്ചും ആഗ്രഹിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ ഇത് തന്നെയാണ് അർത്ഥമാക്കിയത്. എഫെസ് ലേഖനത്തിൽ താൻ എഴുതുമ്പോൾ ഇപ്രകാരം എഴുതി, വീഞ്ഞ് കുടിച്ചു മാത്രമാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവ് നിറഞ്ഞവരായിരിക്കും. ദൈവാത്മാവിൽ നിന്നാണ് ഒരു വിശ്വാസി തൻ്റെ തീക്ഷ്ണതയും ശക്തിയും ആർജിക്കേണ്ടത്. മദ്യത്തിനും വീഞ്ഞിനുമെതിരെ എത്ര നല്ല പാഠമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. 10-11 വാക്യങ്ങളിൽ നാം കാണുന്നത്, ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ നിങ്ങൾ വകതിരിക്കേണ്ടതിനും യഹോവ മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച സകല പ്രമാണങ്ങളും അവരെ ഉപദേശിക്കേണ്ടതിനും തന്നെ. മദ്യത്തിൻ്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും ഉപയോഗം മനുഷ്യൻ്റെ തിരിച്ചറിവിനെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ ശരിയും തെറ്റും വിശുദ്ധവും അശുദ്ധവും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസം മനസ്സിലാക്കുവാൻ കഴിയാതെ വരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മദ്യത്തിനും മറ്റ് ലഹരി വസ്തുക്കൾക്കും അടിമയായവർ കാട്ടിക്കൂട്ടുന്ന വികൃതികൾ എത്ര ഭയങ്കരമാണ്. ഏത് വഴിയിലും കിടന്ന് ഉറങ്ങുവാൻ അവർക്ക് ബുദ്ധിമുട്ടില്ല. ആരോട് എന്തും സംസാരിക്കുവാൻ ലജ്ജയില്ല. അമ്മമാരെയും സഹോദരിമാരെയും തിരിച്ചറിയുവാൻ കഴിയില്ല. ദുഃഖിക്കുന്നവരെക്കുറിച്ച് ഓർമ്മയില്ല. സ്നേഹിക്കുന്ന ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുവാൻ കഴിയില്ല. ലഹരി പിടിച്ച് അവർ വാഹനമോടിച്ചാൽ കാണുന്നതെല്ലാം റോഡാണ്. അത് മറ്റുള്ളവരുടെ തലയിൽ കൂടി കയറ്റി ഓടിക്കുവാൻ ഇടവരുത്തുന്നു. മദ്യത്തിൻ്റെ ഉപയോഗവും ദുരുപയോഗവും മൂലം ശരിയായ മൂല്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയാതെ പോവുകയും സാൻമാർഗികമായ അധപ്പതനം ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതല്ലേ വാസ്തവം എന്ന് നിങ്ങൾ തന്നെ പറയൂ. ലഹരി വസ്തുക്കൾക്ക് അടിമയായ ഒരു വ്യക്തിയെപ്പോലെ അധപ്പതിച്ച മറ്റൊരു വ്യക്തിയെ കാണുവാൻ പ്രയാസമാണ്. അതുപോലെ അധപ്പതിച്ച എല്ലാവിധത്തിലും മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമയായവർ വാസ്തവത്തിൽ ഭീരുക്കളാണ്. അവരുടെ ഭയമാകുന്നു ആദ്യം മാറേണ്ടത്. അതെ സ്നേഹിത, താങ്കളുടെ ഭയം മാറ്റുവാൻ ശക്തിയുള്ള ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ്. നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുരോഹിതന്മാരെക്കുറിച്ചാണ്. പുരോഹിതൻ ജനത്തെ പഠിപ്പിക്കേണ്ടതിനായി അവർ തന്നെ യഹോവയുടെ ചട്ടങ്ങൾ പ്രമാണിക്കേണ്ടതത്രേ. ദൈവജനം പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവില്ലാതെ എന്തെല്ലാം വചനത്തിൽ നിന്നും പഠിപ്പിച്ചാലും വെറുതെ സമയം പാഴാക്കുകയാണ് എന്നത്രേ ഞാൻ ചിന്തിക്കുന്നത്. സഭാ ശുശ്രൂഷകന്മാർ എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പലരും മദ്യത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്നത് എനിക്കറിയാം. അങ്ങനെ ഏതെങ്കിലും ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്ന ശുശ്രൂഷകരുള്ള സഭയിലെ അംഗമാകുന്നു താങ്കളെങ്കിൽ, ഞാൻ സ്നേഹബുദ്ധിയാ പറയട്ടെ, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളണം. അല്ലെങ്കിൽ താങ്കൾ ദൈവശിക്ഷ വാങ്ങിക്കിട്ടും. ദൈവശിക്ഷ താങ്കളുടെ മേലും വരും. ലഹരി പദാർത്ഥങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ പുകവലി, പൊടിവലി, വെറ്റിലമുറുക്ക്, മദ്യപാനം, അങ്ങനെ താങ്കൾക്ക് ഊഹിക്കാവുന്ന ഏതൊരു ലഹരി വസ്തുവുമാകാം. ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ചിലതിൻ്റെ മാത്രം പേരെ പറഞ്ഞുള്ളൂ. സ്വയനിയന്ത്രണമില്ലാത്ത ആർക്കും ദൈവവേല ചെയ്യുവാൻ അവകാശമില്ല. അത് സമർപ്പണമില്ലായ്മയാണ് കാണിക്കുന്നത് എന്ന് മറക്കരുത്. ഈ സംഭവത്തോടുള്ള അഹരോൻ്റെ പുത്രന്മാരുടെ മരണത്തോടുള്ള ബന്ധത്തിൽ യാഗത്തെ സംബന്ധിച്ച് ഏർപ്പെടുത്തിയ നിരോധനങ്ങളാണ് 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ 10-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം ചിന്തിക്കുന്നത്. അഹരോനോടും അവൻ്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസാറോടും ഈഥാമാരോടും മോശ പറഞ്ഞെന്നാൽ, യഹോവയുടെ ദഹനയാഗങ്ങളിൽ ശേഷിപ്പുള്ള ഭോജനയാഗം നിങ്ങളെടുത്ത് യാഗപീഠത്തിൻ്റെ അടുക്കൽ വെച്ച് പുളിപ്പില്ലാത്തതായി ഭക്ഷിപ്പീൻ. അത് അതിവിശുദ്ധം. അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കണം. യഹോവയുടെ ദഹനയാഗങ്ങളിൽ അത് നിനക്കുള്ള അവകാശവും നിന്റെ പുത്രന്മാർക്കുള്ള അവകാശവുമാകുന്നു. ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നീരാജനത്തിൻ്റെ നെഞ്ചും ഉദർച്ചയുടെ കൈക്കുറകും നീയും നിന്റെ പുത്രന്മാരും പുത്രിമാരും വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വെച്ച് തിന്നണം. ഇസ്രായേൽ മക്കളുടെ സമാധാന യാഗങ്ങളിൽ അവ നിനക്കുള്ള അവകാശവും നിന്റെ മക്കൾക്കുള്ള അവകാശവുമായി നൽകിയിരിക്കുന്നു. മേധസ്സിൻ്റെ ദഹനയാഗങ്ങളോടുകൂടെ അവർ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യേണ്ടതിന് ഉദർച്ചയുടെ കൈക്കുറുകും നീരാജനത്തിൻ്റെ നെഞ്ചും കൊണ്ടുവരണം. അത് യഹോവ കൽപ്പിച്ചതുപോലെ ശാശ്വതാവകാശമായി നിനക്കും നിന്റെ മക്കൾക്കും ഇരിക്കണം. ഭോജനയാഗത്തെയും സമാധാന യാഗത്തെയും സംബന്ധിക്കുന്ന കൽപ്പനകൾ മോശ ആവർത്തിക്കുന്നു. യാഗത്തിലൊരു ഭാഗം അവർ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നണം. ഹോമയാഗപീഠത്തിൻ്റെ അടുത്ത് പുറത്തെ പ്രാകാരത്തിൽ വെച്ചായിരിക്കണം അവർ അത് തിന്നേണ്ടിയിരുന്നത് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരുന്നതിനാൽ അത് വിശുദ്ധമായിരുന്നു. നെഞ്ചും കൈക്കുറുകും അവർ വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നേണം. 16 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്. പിന്നെ പാപയാഗമായ കോലാടിനെക്കുറിച്ച് മോശ താൽപ്പര്യമായി അന്വേഷിച്ചു, എന്നാൽ അത് ചുട്ടുകളഞ്ഞിരുന്നു. അപ്പോൾ അവൻ അഹറോൻ്റെ ശേഷിപ്പുള്ള പുത്രന്മാരായ എലയാസാറോടും ഈഥാമാരോടും കോപിച്ചു. പാപയാഗം അതിവിശുദ്ധവും സഭയുടെ അകൃത്യം നീക്കിക്കളവാനും അവർക്ക് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായച്ചിത്തം കഴിപ്പാനും നിങ്ങൾക്ക് തന്നതുമായിരിക്കെ നിങ്ങൾ അതൊരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാഞ്ഞത് എന്ത്? അതിൻ്റെ രക്തം വിശുദ്ധ മന്ദിരത്തിനകത്ത് കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ ആജ്ഞാപിച്ചതുപോലെ നിങ്ങൾ അത് ഒരു വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. ദൈവഹിതത്തിനെതിരായുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി വേറൊരു ദുഃഖകരമായ സംഭവമാണ് നാം ഇവിടെ കാണുന്നത്. അഹ്റോൻ്റെ 2 പുത്രന്മാരുടെ പരാജയത്തെക്കുറിച്ച് നാം കണ്ടുകഴിഞ്ഞു. എന്നാൽ ചെയ്യേണ്ടത് ചെയ്യാത്തതിൻ്റെ പാപത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെയ്യരുതാത്തത് ചെയ്തതായിരുന്നു പാപം. അത് മരിച്ചുപോയ 2 പുത്രന്മാരെപ്പോലെ മനഃപൂർവ്വമായോ ആലോചിച്ചോ ചെയ്ത ആ പാപമായിരുന്നില്ല. പാപയാഗം വിശുദ്ധ സ്ഥലത്ത് വെച്ച് തിന്നേണ്ടതായിരുന്നു. എന്നാൽ അപ്രകാരം അവർ ചെയ്തില്ല. രക്തം ചൊരിഞ്ഞെങ്കിലും പുരോഹിതന്മാർക്ക് ഓഹരിയായിരുന്ന ഭാഗം അവർ തിന്നിരുന്നില്ല. അവർ അത് ചെയ്യാതെ വിട്ടുകളഞ്ഞു. ഒരുപക്ഷെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവർ ബോധവാന്മാരല്ലായിരുന്നിരിക്കാം. 19-ഉം 20-ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അപ്പോൾ അഹരോൻ മോശയോട്, ഇന്ന് അവർ തങ്ങളുടെ പാപയാഗവും ഹോമയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിച്ച് എനിക്ക് ഇങ്ങനെ ഭവിച്ചുവല്ലോ. ഇന്ന് ഞാൻ പാപയാഗം ഭക്ഷിച്ചു എങ്കിൽ അത് യഹോവയ്ക്ക് പ്രസാദമായിരിക്കുമോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശയ്ക്ക് ബോധിച്ചു. തന്റെ പുത്രന്മാരുടെ ഉത്തരവാദിത്തം അഹരോൻ ഏറ്റെടുത്തു. ഈ ദുഃഖകരമായ സംഭവവും അവരുടെ താൽപ്പര്യം മുഴുവൻ ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, ദൈവശുശ്രൂഷയിൽ തുടരുന്നതിന് തങ്ങൾ യോഗ്യരല്ല എന്ന ചിന്താഗതി പോലും അവരിൽ ഉണ്ടാക്കിയിരുന്നു. അഹരോന്റെ വിശദീകരണം മോശയ്ക്ക് ഇഷ്ടമായി. ഈ സ്ഥിതിയിൽ അഹരോൻ രാജിവെക്കുവാൻ പോലും ചിന്തിച്ചു കാണുമെന്നത്രേ ഞാൻ കരുതുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ഈ സംഭവത്തിൽ നിന്നും വളരെ വലിയൊരു സത്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വലിയ പാഠം: ഈ മനുഷ്യർ തങ്ങളുടെ സ്വന്തമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് വന്നത്. അവരുടെ മാർഗത്തിലൂടെ തങ്ങളുടെ സൗകര്യാർത്ഥം അവർ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, അത് ദൈവദൂഷണവുമായിരുന്നു. ദൈവം അവരെ അതിന് ശിക്ഷിച്ചു. ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ഒരു സഭയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിനെയും മറ്റാരെയെങ്കിലും കൂടെയൊക്കെ ആരാധിക്കുന്ന സഭയിൽ അംഗമായിരിക്കുന്നതിൽ തെറ്റുവല്ലതുമുണ്ടോ എന്ന് അനേകരും എന്നോട് ചോദിക്കാറുണ്ട്. സുഹൃത്തെ, അപ്രകാരം ഒരു സ്ഥലത്ത് ആർക്കെങ്കിലും ദൈവത്തിങ്കിലേക്ക് വരുവാൻ സാധിക്കും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ആത്മീയമായി വളരുവാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ദൈവവ്യവസ്ഥ ലംഘിച്ചും ദൈവഹിതപ്രകാരമല്ലാതെയും പഠിപ്പിക്കുന്നിടത്ത് ജനം ദൈവത്തിൽ നിന്നും അകലുക മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ അടുത്തറിയുവാൻ കഴിയാതെ ജനം യേശുവിനെ തള്ളിക്കളയും. പിന്നെ ഒരു സംഘടനയിലെ അംഗങ്ങളെന്ന പേരിൽ തുടരാം, അത്രമാത്രം. ആത്മീയമായി വളരുവാൻ അത് സഹായകമാകില്ല. ഞാനത് പറയുമ്പോൾ അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ട് തോന്നുന്ന സഹോദരങ്ങൾ ഒരു ചോദ്യത്തിന് മാത്രം മറുപടി എന്ന് പറഞ്ഞാലും, താങ്കളുടെ ആരാധന ആത്മീയമായി താങ്കളെ വളർത്തുകയാണോ അതോ ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ താങ്കളെ വളർത്തുന്നതാണോ അതോ താങ്കളെ തളർത്തുന്നതാണോ? അങ്ങനെ വളർത്തുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. ഓടി നടക്കുവാൻ ഞാൻ നിർദ്ദേശിക്കുന്നില്ല, ഉറച്ച് ചിന്തിക്കുവാൻ ഞാൻ ഗുണദൂഷിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നാദാബിനെയും അബീഹുവിനെയും അടിച്ചതുപോലെ ദൈവം ഇന്നും ചെയ്തിരുന്നെങ്കിൽ എൻ്റെ ചിന്ത പകുതിയിലേറെ സഭാംഗങ്ങൾ മരിച്ചു വീണേനേമെന്നത്രേ. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് അത് തീരെ കുറവായ കണക്കാണെന്നില്ലേ. ഏതായാലും സംഗതിയുടെ ഗൗരവം താങ്കൾക്കറിയാമല്ലോ. ലിബറൽ ചിന്താഗതിക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അനേകർ ഇന്ന് നമ്മുടെയൊക്കെ സഭകളിൽ വളരെയുണ്ട്. ക്രിസ്തുവിൻ്റെ ദൈവത്വം അവർ നിഷേധിച്ചതിനാലും നമുക്ക് വേണ്ടിയുള്ള അവൻ്റെ മരണത്തിലെ പാപക്ഷമ തള്ളിക്കളഞ്ഞതിനാലും മരിച്ചു വീഴും. ഈ പാരമ്പര്യ സഭാംഗങ്ങളിൽ അനേകരും ക്രിസ്തുവിനോടൊപ്പം വിശുദ്ധന്മാരെ ആരാധിക്കുന്നതിൻ്റെ പേരിൽ മരിച്ചു വീഴും. ഇനിയും ഈ അതിവിശുദ്ധ വിശ്വാസം പറയുന്നവരിൽ പലരുടെയും പ്രശ്നം അനന്യാസിനും സഫീറയ്ക്കും പറ്റിയതാകും. അവർക്ക് അവരുടെ കപടഭക്തിക്കും പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം പറയുന്നതിനുമാണ് അടികിട്ടുവാൻ പോകുന്നത്. സ്വയനീതി എന്നൊരു കൂടുണ്ടാക്കി രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന മനുഷ്യർ. ഒരുപക്ഷെ താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ടാകും, ഇങ്ങനെ പറഞ്ഞാൽ ആരും രക്ഷപ്പെടുകയില്ലല്ലോ എന്ന്. ദൈവത്തിൻ്റെ വഴികളിലൂടെ ദൈവത്തെ അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർ രക്ഷപ്പെടും, തീർച്ചയാണ്. നമ്മുടെ വഴികളുണ്ടാക്കിയിട്ട് അത് ദൈവത്തിൻ്റെ വഴിയാകുന്നു എന്ന് കാണിക്കുവാൻ ശ്രമിക്കരുത്, അത് അപകടമാണ്. നാദാബും അബീഹുവും ചെയ്തതുപോലെ എൻ്റെ സൗകര്യത്തിന് ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിക്കാതെ ദൈവം വെച്ച വ്യവസ്ഥ അനുസരിക്കുക, ഇന്നത്തെ കാലത്തിന് യോജിച്ചത് ഇങ്ങനെയാണെന്ന് പറയാതെ ദൈവവചനം എന്ത് പറയുന്നു എന്ന് നോക്കുക. വിട്ടുവീഴ്ച മനോഭാവമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പിന്നെയോ, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വിധത്തിൽ അവനെ അനുസരിക്കുന്ന മനോഭാവമാണ്. എനിക്കെന്തെങ്കിലും ലാഭം കിട്ടുമെന്നതുകൊണ്ടല്ല ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടത്. പലരും ആരാധനയിൽ പോലും വളരെ സ്വാർത്ഥതയോടെയാണ് കാണപ്പെടുന്നത്. എന്നാലും ദൈവം എത്ര കരുണയോടെയാണ് ഇന്നാളുകളിൽ ഇടപെടുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനത്തിങ്കിലേക്ക് വരുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും അവിടുന്ന് അവസരം കൊടുക്കുന്നത് കൊണ്ട് കൃപയോടെയാണ് ഇന്ന് ദൈവം ഇടപെടുന്നത്. അല്ലായിരുന്നെങ്കിലത്തെ സ്ഥിതി താങ്കൾക്ക് ഊഹിക്കുവാനുള്ളതേയുള്ളൂ. അനേകർ മരണത്തിന് ഇരയാകുമായിരുന്നു. ഒരിക്കലും ഈ പാഠം നാം ലഘുവായി കാണരുതേ എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. നാം ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് വേണം നാം വരേണ്ടത്. ഈ വലിയ പാഠം നമുക്കിവിടെ കാണുവാൻ കഴിയും. നമുക്ക് ഏതെങ്കിലും വിധത്തിലൊരു ക്രമീകരണം ചെയ്യാവുന്ന കാര്യമല്ലിത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സൗകര്യത്തിനുള്ള ക്രമീകരണം ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിക്കു വേണ്ടി ആഗ്രഹിക്കുവാനോ ശ്രമിക്കുവാനോ സമർപ്പിക്കുവാനോ എന്നെക്കൊണ്ട് സാധ്യമല്ല. വേണമെങ്കിൽ ദൈവത്തിന് വല്ലതുമൊക്കെ കൊടുത്ത് പ്രീതിപ്പെടുത്താമെന്ന മനോഭാവം ഒരു സ്വന്തം ക്രമീകരണമാണ്, നമ്മുടെ സൗകര്യത്തിനുള്ള ക്രമീകരണം. ദൈവം അതാഗ്രഹിക്കുന്നില്ല. അതുപോലെ പലതും, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളല്ല, രക്ഷിക്കുന്നവൻ ദൈവമാകുന്നു. മനുഷ്യൻ എപ്രകാരം രക്ഷിക്കപ്പെടണം എന്ന് പറയേണ്ടതും അവൻ തന്നെയാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. പിന്നെ നമ്മുടേതായ ക്രമീകരണം നമുക്കെങ്ങനെ ഉണ്ടാക്കുവാൻ കഴിയും? പ്രിയ സുഹൃത്തെ, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ദൈവ വഴികളിലാണോ താങ്കൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവശിക്ഷ നമ്മുടെ മേൽ വരാതിരിക്കേണ്ടതിന് ദൈവഹിതപ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ, നാം ആഗ്രഹിക്കുന്ന വിധത്തിലല്ല, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം. നമുക്കതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല ആലോചനകൾക്കായി വീണ്ടും ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ആശ്വാസത്തിനും ദൈനംദിന ജീവിതം ഫലപ്രദമായി മുൻപോട്ട് നയിക്കേണ്ടതിനും അവിടുന്ന് തരുന്ന ആലോചനകളെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം കേട്ട ഓരോരുത്തരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ ഹിതം മനസ്സിലാക്കി അതുപോലെ അനുസരിക്കുന്നതിനുള്ള മനോഭാവം അവിടെ ഞങ്ങൾക്ക് തരണമേ. ഫലപ്രദമായ ഒരു ദിവസം തന്ന് ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുനാമത്തെ ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. അല്പമേനി ഇങ്ങുള്ളതല്ല അർപ്പണം ചെയ്യും ആത്മനിയോഗത്താൽ അല്പമേനി ഇങ്ങുള്ളതല്ല ഉന്നതനെ തവ സേവയിൻ ജീവിതം ഒന്നുമതി എനിക്കുലകിൽ ഉന്നതനെ തവ സേവയിൻ ജീവിതം ഒന്നുമതി എനിക്കുലകിൽ യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്നറിയുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് എഴുതുമല്ലോ. നിങ്ങളുടെ സംശയങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കുക.
കത്തെഴുതേണ്ട വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. വിലാസം വീണ്ടും ശ്രദ്ധിച്ചാലും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം.
ജീവസന്ദേശം.